നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയെ എൻഡിഎ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പുതിയ ദ്വൈമാസ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പ്രകാശനം ചെയ്യും. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയെ എൻഡിഎ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ന്യൂഡൽഹിയിൽ ആരംഭിച്ച എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ യോഗത്തിൽ ബിജെപിയുടെയും ടിഡിപി, ജെഡിയു, എൽജെപിആർ, ശിവസേന, ഷിൻഡെ വിഭാഗം, ജെഡിഎസ് മുന്നണിയിലെ മറ്റു പാർട്ടികൾ എന്നിവയിലെ പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, അനുരാഗ് സിംഗ് ഠാക്കൂർ, ടിഡിപി നേതാവ് ചന്ദ്രബാബു നായിഡു, ജെഡിയു പ്രസിഡന്റ് നിതീഷ് കുമാർ, എൽജെപിആർ നേതാവ് ചിരാഗ് പസ്വാൻ, എൻസിപി നേതാവ് അജിത് പവാർ, ആർഎൽഡി നേതാവ് ജയന്ത് ചൌധരി, ജനസേന നേതാവ് പവൻ കല്യാൺ, അബ്സദൽ എസ് നേതാവ് അനുപ്രിയ പട്ടേൽ, ജെഡിഎസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി തുടങ്ങിയവരും മറ്റ് നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ശുചീകരണ തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡർമാർ, സെൻട്രൽ വിസ്ത നിർമ്മാണത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ തൊഴിലാളികൾ, വന്ദേഭാരത് മെട്രോ ജീവനക്കാർ തുടങ്ങിയവരെ ചടങ്ങിലേക്ക് ക്ഷണിക്കും. ഞായറാഴ്ച വൈകിട്ട് രാഷ്ട്രപതി ഭവനിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. 8000-ലധികം അതിഥികൾക്കായി ക്രമീകരണങ്ങൾ ഒരുക്കുന്നതായും റിപ്പോർട്ടുണ്ട്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദന പ്രവാഹം. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ മോദിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഊഷ്മളമായ ആശംസകൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ആഗോള നന്മയ്ക്കായി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തുടർന്നും പ്രവർത്തിക്കാൻ പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിച്ചതായും മോദി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും തായ്ലാന്റ്, ഭൂട്ടാൻ പ്രധാനമന്ത്രിയും മോദിയെ അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നരേന്ദ്രമോദിയെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അഭിനന്ദനം അറിയിച്ചു. സൌകര്യപ്രദമായ സമയത്ത് ഉക്രൈൻ സന്ദർശിക്കാൻ സെലൻസ്കി നരേന്ദ്രമോദിയെ ടെലിഫോൺ സംഭാഷണത്തിനിടെ ക്ഷണിച്ചു. കഴിഞ്ഞ ദശകത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണപരമായ മാറ്റങ്ങളിൽ എൻഡിഎ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. G20 രാജ്യങ്ങളിലെ ക്യുഎസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗിൽ രാജ്യം ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് നരേന്ദ്രമോദി ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്ഥാപനങ്ങളുടെയും കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് മികച്ച വളർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. മൂന്നാം തവണ അധികാരമേറ്റാൽ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണത്തിനും നവീകരണത്തിനും കൂടുതൽ ശ്രദ്ധ നൽകാൻ ശ്രമിക്കുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു. കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുങ്കുദേശം നേതാവ് എൻ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെയും പുതുതായി ചുമതലയേൽക്കുന്ന കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിക്കുമെന്ന് ചന്ദ്രബാബു നായിഡു ന്യൂഡൽഹിയിൽ അറിയിച്ചു. റിസർവ് ബാങ്ക് പുതിയ ദ്വൈമാസ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ മാറ്റമില്ല. റിപ്പോ നിരക്ക് 6.5% തുടരുമെന്ന് ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. തുടർച്ചയായ 8-ാം തവണയാണ് റിപ്പോ നിരക്കിൽ മാറ്റമില്ലാതെ നയം പ്രഖ്യാപിക്കുന്നത്. ഏപ്രിലിലെ പണപ്പെരുപ്പ നിരക്ക് 4.83%. നിരക്ക് 4% താഴെയാക്കാനാണ് ആർബിഐയുടെ ശ്രമം. പുതിയ കേന്ദ്ര നയങ്ങളും അടുത്ത മാസത്തെ ബജറ്റും അനുസരിച്ചാകും പുതിയ തീരുമാനങ്ങൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചേർന്ന പാർട്ടി എംഎൽഎമാരുടെ യോഗത്തിനുശേഷം മന്ത്രി ഗോപാൽ റായിയാണ് മാധ്യമപ്രവർത്തകരോട് നിലപാട് വ്യക്തമാക്കിയത്. കർണാടക ബിജെപി എംഎൽഎ കേശവ് പ്രസാദ് നൽകിയ മാനനഷ്ടക്കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്ക് ബംഗളൂരുവിലെ പ്രത്യേക കോടതി ജാമ്യം നൽകി. കേസ് കോടതി അടുത്തമാസം 30-ന് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന മുൻ ബിജെപി ഗവൺമെന്റ് പദ്ധതികൾ നൽകുന്നതിന് 40% കമ്മീഷൻ വാങ്ങിയെന്നാരോപിച്ച് മാധ്യമങ്ങളിൽ കോൺഗ്രസ് പരസ്യം നൽകി പ്രചാരണം നടത്തിയതിനെതിരെയാണ് ഹർജി ഫയൽ ചെയ്തത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും June 1 ഇതേ കേസിൽ കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോ വി വേണു റിപ്പോർട്ട് ഏറ്റുവാങ്ങും. ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പിലാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചുവെന്നതടക്കം വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽഡിഎഫ് നേരിട്ട തിരിച്ചടികളുടെ കാരണം കണ്ടെത്തി തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഐഎൻഎൽ നിർദ്ദേശിച്ചു. മുന്നണിയെ എന്നും പിന്തുണച്ചിരുന്ന നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടതിന് കാരണം കണ്ടെത്തണമെന്നും ഇടതു കേന്ദ്രങ്ങളിലുണ്ടായ വോട്ടിടിവും യുഡിഎഫിന്റെ മുന്നേറ്റവും സംബന്ധിച്ച് പഠനം നടത്തണമെന്നും തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ കോഴിക്കോട് ചേർന്ന ഐഎൻഎൽ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലോടുകൂടിയ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം ഒഴികെ 12 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിളമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം സിപിഐഎമ്മിന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കാനാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തൽ മാത്രമേ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പ് സംബന്ധമായ റിപ്പോർട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കും. ഈ മാസം 16 മുതൽ 20 വരെ ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളിലാകും തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി വിശദമായ പരിശോധനയും ചർച്ചയും നടക്കുക. മാസപ്പടി കേസിൽ ഇഡി അന്വേഷണത്തിനെതിരെ സിഎംആർഎൽ ജീവനക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചേക്കും. ഇഡി തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നതിനെതിരെയാണ് ഹർജി. സംസ്ഥാനത്ത് ഗവൺമെന്റ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നവരെ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 6 ഡോക്ടർമാരെ പിടികൂടി. ഇതിൽ 3 പേർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിരുന്ന സ്ഥലങ്ങളിൽ നിന്നും വിജിലൻസിനെ വിട്ടിച്ച് കടന്നു. അന്തരിച്ച പ്രമുഖ ഫുട്ബോൾ താരം കണ്ണൂർ തളാപ്പിലെ ഒകെ സത്യന്റെ സംസ്കാരം കണ്ണൂർ പയ്യാമ്പലത്ത് നടത്തി. 5 വർഷം കേരളത്തിനുവേണ്ടി സന്തോഷ് ട്രോഫിയിൽ കളിച്ചിട്ടുണ്ട്. കേരള ഗോവ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ, കോച്ച്, മാനേജർ, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 കാനഡ അയർലന്റിനെ നേരിടും. ഇന്നലെ മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാനെതിരെ അമേരിക്ക അട്ടിമറി ജയം നേടിയിരുന്നു. ഡള്ളാസിൽ പാകിസ്ഥാനെ സൂപ്പർ ഓവറിൽ 5 റൺസിനാണ് ആതിഥേയരായ അമേരിക്ക തോൽപ്പിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 54,080 രൂപയായി. ഗ്രാമിന് 6,760 രൂപയാണ് ഇന്നത്തെ വില. ജാതി ആക്ഷേപത്തിനെതിരെ ആർ എൽ ബി രാമകൃഷ്ണൻ നൽകിയ കേസിൽ നർത്തകി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. സത്യഭാമയുടെ മുൻകൂർ ജാമ്യഹർജി നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സിപിഐഎം പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. വലിയപറമ്പത്ത് വിനീഷാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഈ മാസം 15 നടക്കും. ഇന്നലെ സൌദിയിൽ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമായതോടെയാണ് അറഫ ദിനം സ്ഥിരീകരിച്ചത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ ദിനത്തിൽ അറഫ മൈതാനിയിൽ സംഗമിക്കും. ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ മാസം 16 ബലിപെരുന്നാൾ. ഒമാനിൽ ബലിപെരുന്നാൾ 17. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 2 വിമാനങ്ങളിലായി 722 തീർത്ഥാടകർ ഇന്ന് ഹജ്ജിന് പോകും. 361 പേരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. രണ്ടാമത്തെ വിമാനം രാത്രി 11:25. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോ വിശ്വനാഥിനെ ചുമതലപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ നിരവധി രോഗികൾ മരിക്കാനിടയായ സംഭവത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജിന് KC വേണുഗോപാൽ MP കത്ത് നൽകിയിരുന്നു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. 2019 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവം അരങ്ങ് 2024 ഇന്ന് കാസർകോട് പീലിക്കോട് തിരശ്ശീലയുയരും. മറ്റന്നാൾ വരെ 14 വേദികളിലായി നടക്കുന്ന സർഗോത്സവം വൈകിട്ട് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയെ NDA പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. നരേന്ദ്രമോദിയുടെ 3 സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പുതിയ ദ്വൈമാസ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പ്രകാശനം ചെയ്യും. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.